ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സോമനാഥ്, സ്വാഭിമാൻ പർവ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്നതിനുള്ള US ബിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുൻഗണനയെന്നും കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ജനുവരി 28 ആരംഭിക്കും. സാമ്പത്തിക സർവേ ജനുവരി 29 പാർലമെന്റിൽ സമർപ്പിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് കേരളത്തിലെത്തും. ഇറാനിൽ അശാന്തി പടരുന്നു. കലാപത്തിന് പിന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് ചൈനയുടെ വാങ് ഷിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സോമനാഥ്, സ്വാഭിമാൻ പർവ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്കോട്ട്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലെ പ്രധാന വികസന പരിപാടികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
ഇന്ന് വൈകുന്നേരം സോംനാഥിലെത്തുന്ന പ്രധാനമന്ത്രി സോംനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെ ആദരിക്കുന്ന ശൌര്യയാത്രയിൽ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കും. സോംനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്ന് 2026 1000 വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന സോംനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിലും അദ്ദേഹം സംബന്ധിക്കും. നാളെ വൈകുന്നേരം രാജ്കോട്ടിൽ വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് അഹമ്മദാബാദിൽ സെക്ടർ 10A മുതൽ മഹാത്മാമന്ദിർ വരെയുള്ള അഹമ്മദാബാദ് മെട്രോയുടെ 2 ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അഹമ്മദാബാദിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സബർമതി ആശ്രമം സന്ദർശിക്കുന്ന ഇരു നേതാക്കളും അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം എത്തുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണ് ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് കേരളത്തിലെത്തും. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന BJP യോഗങ്ങളിലും കേരള കൌമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 7 മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ വർഷം മാർച്ച് 31 മുതൽ രാജ്യവ്യാപകമായി ലഹരിക്കെതിരെ ശക്തമായ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ലഹരിമരുത്തം വിമുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 3 നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 9 ഉന്നത യോഗത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുന്ന US ബില്ലിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇരുരാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വ്യാപാര കരാറിനാണ് ഇന്ത്യയും യുഎസും താൽപര്യപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
Energy sourcing, again, whether we buy oil from X part or Y part, we are, you know, our broad approach, it is based on 2 imperatives. One is what is the available or evolving global dynamics, and 2, there is an imperative to provide energy at affordable rates to our 1.4 billion people. So whatever we do will be guided by these 2 imperatives. This is how we look at energy sourcing.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ജനുവരി 28 രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കും. 2 ഏപ്രിൽ 2 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ജനുവരി 29 പാർലമെന്റിൽ സമർപ്പിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ 63 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. കീഴടങ്ങിയവരിൽ 18 പേർ വനിതകളാണെന്ന് ദന്തേവാഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഗൌരവ് റായ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നയത്തിന്റെ ഭാഗമായി കീഴടങ്ങിയ എല്ലാവർക്കും 50,000 രൂപ വീതം അനുവദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രസവാനുകൂല്യ പദ്ധതിയായ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. പ്രഗതി യോഗത്തിലായിരുന്നു അവലോകനം. ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനായി ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം കർശനമായി നടപ്പാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പദ്ധതി പ്രകാരം 4 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് 20,000 കോടിയിലധികം രൂപ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹി ലോക പുസ്തകമേളയുടെ 53rd പതിപ്പിന് ഇന്ന് ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ സൈനിക ചരിത്രം, ധീരതയും വിജ്ഞാനവും അറ്റ് 75 എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. 9 ദിവസത്തെ മേളയിൽ 35ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1000ലധികം പ്രസാധകർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഇറാനിൽ രാജ്യവ്യാപക ഇന്റർനെറ്റ് ടെലിഫോൺ സേവന തടസ്സങ്ങൾക്ക് പിന്നാലെ അക്രമം പടരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെയാണ് പ്രതിഷേധക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ആരോപിച്ചു. 26 ബാങ്കുകൾ, 2 ആശുപത്രികൾ, 25 പള്ളികൾ തുടങ്ങിയവ ആക്രമിക്കപ്പെട്ടതായി ടെഹ്റാൻ മേയർ അറിയിച്ചു. ഡിസംബർ 28 തുടങ്ങിയ കലാപത്തിൽ 45 പേർ കൊല്ലപ്പെടുകയും 2200ലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തതായി മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി. അതിനിടെ പ്രതിഷേധക്കാർക്കുള്ള പിന്തുണ US വൈസ് പ്രസിഡന്റ് JD Vance ആവർത്തിച്ചു. ഹൈപ്പർസോണിക് മിസൈൽ വികസന രംഗത്ത് നിർണായക മുന്നേറ്റവുമായി ഇന്ത്യ. DRDO വികസിപ്പിച്ച സ്ക്രാംജെറ്റ് എഞ്ചിൻ 12 മിനിറ്റിലധികം വിജയകരമായി പ്രവർത്തിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാൻ അതിവേഗത്തിൽ നടത്തിയ സൈനികവും ഭരണഘടനാപരവുമായ പുനഃസംഘടനകൾ ഗുരുതരമായ പോരായ്മകളെ പരോക്ഷമായി അംഗീകരിക്കുന്നതാണെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. പൂനെ പബ്ലിക് പോളിസി ഫെസ്റ്റിവലിൽ സാങ്കേതികവിദ്യയും ദേശസുരക്ഷയും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം അതിൽ ഉൾപ്പെടുത്താനായി 44106 പ്രവാസികളുടെ അപേക്ഷ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഫോം 6ൽ അപേക്ഷിച്ചിട്ടുള്ള 216873 പേർക്ക് പുറമെയാണിത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രവാസി സംഘടനകളുടെ ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. പ്രവാസികൾക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിക്കാനും അതിന്റെ പരിശോധന പൂർത്തിയാക്കാനും സഹായിക്കുന്ന ഇറോനെറ്റ് സംവിധാനം ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് ഫോം 6A സമർപ്പിക്കുന്നതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയാൽ പരിഹരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രവാസികളെ അറിയിച്ചിട്ടുണ്ട്.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഇന്ന് വിരമിക്കും. ജസ്റ്റിസ് സൌമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ക്വാലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഒളിമ്പിക് മെഡൽ ജേതാവായ ഇന്ത്യയുടെ PV Sindhu ഇന്ന് ചൈനയുടെ വാങ് ഷിയെ നേരിടും. ജപ്പാന്റെ അകാൻ യമഗുച്ചി പരിക്കുമൂലം പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധു സെമിഫൈനലിലെത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യൻ ജോഡിയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 3 വിക്കറ്റ് ജയം. നവി മുംബൈയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺ എടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു 7 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരവും ഇന്ന് കൊല്ലം അഷ്ടമുടി കായലിൽ നടക്കും. മന്ത്രി KN ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണം അപഹരിച്ച കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത തന്ത്രിയെ രാത്രി വൈകി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. അതേസമയം കേസിൽ തന്ത്രി രാജീവര് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിലെ താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുപക്ഷികൾ എന്നിവയുടെ ഇറച്ചി, മുട്ട, ഫ്രോസൺ മീറ്റ്, മറ്റ് പക്ഷി ഉൽപ്പന്നങ്ങൾ, കാഷ്ടം തുടങ്ങിയവയുടെ ഉപയോഗവും വിപണനവും 7 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സോമനാഥ്, സ്വാഭിമാൻ പാർക്ക് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്നതിനുള്ള US ബിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുൻഗണനയെന്നും കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ജനുവരി 28 ആരംഭിക്കും. സാമ്പത്തിക സർവേ ജനുവരി 29 പാർലമെന്റിൽ സമർപ്പിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് കേരളത്തിലെത്തും. ഇറാനിൽ അശാന്തി പടരുന്നു. കലാപത്തിന് പിന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് ചൈനയുടെ വാങ് ഷിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.